2024 ജൂലൈ 2 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. ചാരമാവാതെ ചാരക്കേസ്. MH വിഷ്ണു എഴുതുന്നു. കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ചാരക്കൂമ്പാരമായി ISRO ചാരക്കേസ് ഇന്ന് നീറിപ്പുകയാണ്. 30 വർഷമായിട്ടും പുകയുന്ന ചാരക്കേസ് പോലീസിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഉന്നതർക്ക് കുരുക്കാവുകയാണ്. ചാരക്കേസ് ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം നൽകിയതോടെ ആദ്യ അന്വേഷണം നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥർ കുരുക്കിലായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതികൾ വ്യാജ തെളിവുണ്ടാക്കിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ചാരക്കേസ് കെട്ടുകഥയാണെന്നും നമ്പി നാരായണൻ നിരപരാധിയാണെന്നും 1996 കണ്ടെത്തിയതും CBI ആയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് മുൻ സർക്കിൾ ഇൻസ്പെക്ടറായ S. വിജയൻ, മുൻ DGP സിബി മാത്യൂസ്, ഗുജറാത്ത് മുൻ DGP IB ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന RV ശ്രീകുമാർ, പോലീസ് ഉദ്യോഗസ്ഥനായ KK ജോഷുവ, IB മുൻ ഇൻസ്പെക്ടർ PS ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ. വ്യാജ തെളിവും രേഖകളും ഉണ്ടാക്കാൻ, അന്യായമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് വ്യാജ തെളിവ് ഉണ്ടാക്കൽ, കേസിനായി വ്യാജരേഖകൾ ഉണ്ടാക്കൽ, കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ മാത്രമാണ് ജാമ്യമില്ലാ കുറ്റം. FIR 18 പേരായിരുന്നു പ്രതികൾ. 5 പേർക്കെതിരെയാണ് കുറ്റപത്രം നൽകിയത്. മാലദ്വീപുകാരനായ മറിയം റഷീദയെയും ഫൗസിയ ഹസനെയും മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തിയതും നമ്പിനാരായണന്റെ പേര് പറയിച്ചാണ് ചാരക്കേസ് കെട്ടുകഥയുണ്ടാക്കിയതെന്നുമാണ് CBI നേരത്തെ കണ്ടെത്തിയത്. IB ജോയിന്റ് ഡയറക്ടറായിരുന്ന RV ശ്രീകുമാർ കസേരയെടുത്ത് കാലിൽ അടിച്ച് പീഡിപ്പിച്ചെന്നാണ് നമ്പിനാരായണന്റെയും രമൺ ശ്രീവാസ്തവയുടെയും പേരുകൾ പറയിച്ചതെന്നുമാണ് മറിയം റഷീദയുടെ വെളിപ്പെടുത്തൽ. CB മാത്യൂസ്, S. വിജയൻ എന്നിവർ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചെന്നുള്ള റഷീദയുടെ മൊഴിയും CBI അന്വേഷിച്ചിരുന്നു. നമ്പിനാരായണന്റെ പേര് പേപ്പറിൽ എഴുതി കാണിച്ച് വായിപ്പിച്ച് കുറ്റസമ്മതം റെക്കോർഡ് ചെയ്തെന്ന് മറിയം റഷീദയും അന്ന് 14 വയസ്സുണ്ടായിരുന്ന മകൾ ജിലയെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുറ്റം സമ്മതിച്ചെന്ന് ഫൗസിയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചാരവൃത്തിക്കായി $25,000 കിട്ടിയെന്ന കള്ളമൊഴിയും CBI അന്വേഷിച്ചിട്ടുണ്ട്. ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ഭാഗമായ ലിക്വിഡ് പ്രൊപ്പഷൻ വിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു നമ്പിനാരായണൻ. ക്രയോജനിക് സാങ്കേതിക വിദ്യ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന എന്നാണ് ആദ്യ FIR ഉണ്ടായിരുന്നത്. 1994 പോലീസ് ചാരക്കേസുമായി ബന്ധപ്പെട്ട് 2 FIR രജിസ്റ്റർ ചെയ്തത്. ക്രയോജനിക് പ്രോജക്ട് ഡയറക്ടറായിരുന്ന നമ്പിനാരായണനെ അടക്കം പ്രതികളാക്കി കേസെടുത്തിരുന്നു. 2018 നമ്പിനാരായണൻ സുപ്രീംകോടതിയിൽ നൽകിയ കേസിൽ 2021 April 15 നമ്പിനാരായണന് അനുകൂലമായി വിധിയുണ്ടായത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നിയമിതമായ ജസ്റ്റിസ് ജെയിൻ കമ്മീഷനാണ് ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ശുപാർശ ചെയ്തത്. സുപ്രീംകോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് CBI ഡൽഹി യൂണിറ്റിലെ പ്രത്യേക സംഘമാണ് കേസന്വേഷിച്ച് കുറ്റപത്രം നൽകിയത്. ഇന്ത്യക്ക് ഇല്ലാതിരുന്ന ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ 400 കോടി രൂപയ്ക്ക് ചോർത്തിക്കൊടുത്തതെന്ന് കേസെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നതാണ് CBI അന്വേഷിച്ചത്. ക്രയോജനിക് സാങ്കേതിക വിദ്യ പാകിസ്ഥാനും വികാസ് എഞ്ചിന്റെ സാങ്കേതിക വിദ്യ റഷ്യയ്ക്കും കൈമാറിയെന്നതാണ് കേസ്. 1994 ഇന്ത്യക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യയില്ല. 1977 ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വികാസ് എഞ്ചിൻ സാങ്കേതിക വിദ്യ നേടും മുൻപേ റഷ്യയ്ക്ക് ഇത് സ്വന്തമായി ഉണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അടിസ്ഥാനമില്ലാത്തതും കേരള പോലീസിന്റെ വിചിത്ര ഭാവനയുമാണ് ചാരക്കേസെന്ന് സുപ്രീംകോടതി വിലയിരുത്തിയത്. അന്ന് ഇന്ത്യക്ക് ഇല്ലാതിരുന്ന ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ 400 കോടി രൂപയ്ക്ക് ചോർത്തിക്കൊടുത്തെന്ന് കേട്ടപാടെ അറസ്റ്റും കേസുമായി ഇറങ്ങിയ പോലീസിലെ ഉന്നതരാണ് കുരുക്കിലായത്. എല്ലാം ഒരു തോന്നലോ? മാലദ്വീപുകാർ വഴി ബഹിരാകാശ രഹസ്യങ്ങൾ ചോർത്തുന്നതായി തനിക്ക് തോന്നലുണ്ടായെന്നാണ് FIR രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥന്റെ മൊഴി. ചാരക്കേസ് കെട്ടുകഥയാണെന്നും അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ IG ബാബുരാജ് കേസ് ഡയറിയിൽ രേഖപ്പെടുത്തി. കെട്ടുകഥ സത്യമാക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് CBI DIG PM നായർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോവാതിരുന്ന മാലദ്വീപുകാരെ പോലീസ് ചാരക്കേസിൽ പെടുത്തുകയായിരുന്നെന്ന് CBI ആദ്യ കണ്ടെത്തൽ.